السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وصحبه أجمعين. أما بعد، سهودر نرى الإمام شيخ الإسلام محمد بن عبد الوهاب رحمه الله تعالى എഴുതിയ കിതാബ് തൗഹീദാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിലെ ഒന്നാമത്തെ അധ്യായത്തിലെ ആയത്തുകളിലും ഹദീസുകളിലുമുള്ള ഗുണപാഠങ്ങളാണ് പറഞ്ഞു വരുന്നത്. അതിൽ അസ്സാലിസ് ആശറ 13-ാമത്തത്, മഅരിഫത്തു ഹഖ്ഖില്ലാഹി അലൈനാ, അല്ലാഹുവിനോട് നമുക്കുള്ള ബാധ്യത. അതെന്താണ്? അല്ലാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്നതാണ്. അത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നിന്ന് ലഭിച്ചതാണ് ആ ഫായിദ. അയഅബ്ദുഹു വലാ യുശ്രിക്കു ബിഹി ശൈആ. മഅരിഫത്തു അർറാബിഅത്തറ, മഅരിഫത്തു ഹഖ്ഖിൽ ഇബാദ അലൈഹി ഇദാ അദൌ ഹഖ്ഖഹു. മഅരിഫത്തു, നമുക്ക് അറിവ് ലഭിക്കുന്നു, ഹഖ്ഖിൽ ഇബാദ അലൈഹി, അള്ളാഹുവിനോട് അടിമകൾക്കുള്ള ബാധ്യത എന്താണെന്ന്, അള്ളാഹുവിന് അടിമകളോടുള്ള ബാധ്യത എന്താണെന്ന്. ഇത് അദ്ദൗ ഹഖഹു, അവർ പടപ്പുകൾ അള്ളാഹുവിനുള്ള ഹക്ക് കൊടുത്താൽ, അള്ളാഹുവിനോടുള്ള ബാധ്യത നിറവേറ്റിയാൽ, അള്ളാഹുവിന് ഇങ്ങോട്ടുള്ള ബാധ്യത എന്താണ്? അള്ളാഹുവിന്റെ ബാധ്യത എന്നാൽ അവൻ സ്വയം ഏറ്റെടുത്തതാണ്, അവനെ ആരും ഏൽപ്പിച്ചതല്ല, അവനെ ഏൽപ്പിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അവനെ ആർക്കും ചോദ്യം ചെയ്യാൻ സാധിക്കുകയില്ല. അവർ പടപ്പുകളാണ് ചോദ്യം ചെയ്യപ്പെടുന്ന ആളുകൾ. അല്ലാഹു സ്വയം ഏറ്റെടുത്തിട്ടുള്ളതാണ്. എന്താണ് അവന്റെ ബാധ്യത? അവനെ ഏറ്റെടുത്തിട്ടുള്ളത് എന്താണ്? അല്ല യുഅദ്ദിബ, ബാക്കി എന്താണ്? മല്ല യുശ്രിക്കു ബിഹി ശൈആ, ബാറകല്ലാഹു ഫീകും, അവനിൽ പങ്കുചേർക്കാത്ത ആളുകളെ അവൻ ശിക്ഷിക്കുകയില്ല എന്നാണ് അവൻ ഏറ്റിട്ടുള്ളത്. ശിക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ശറഹ് നമ്മൾ പറഞ്ഞു, ഒരിക്കലും ശാശ്വതരായി ശിക്ഷിക്കുകയില്ല പങ്കുചേർക്കാത്ത ആളുകൾ, അവരുടെ മറ്റെന്ത് തെറ്റുകളുണ്ടെങ്കിലും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല കാഫിറുകളെ ശിക്ഷിക്കുന്നത് പോലെ അവരെ ശിക്ഷിക്കുകയില്ല, മുശ്രിക്കുകളെ ശിക്ഷിക്കുന്നത് പോലെ ശിക്ഷിക്കുകയില്ല. ഒന്നുകിൽ അല്ലാഹു അവരുടെ പാപങ്ങൾ ഒറ്റയടിച്ച് പുറത്തു കൊടുക്കും, എന്നിട്ട് നേരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റിന്റെ ശിക്ഷ അനുഭവിച്ച ശേഷം അല്ലാഹു സ്വർഗത്തിലാക്കും. ഇതൊരിക്കലും മുശ്രിക്കിന് ശിർക്ക് ജീവിതത്തിൽ സംഭവിച്ച് ആ ശിർക്കുമായി മരണപ്പെട്ടവന് സാധിക്കുകയില്ല. എന്നാൽ ശിർക്കുന്ന ഒരാൾക്ക് ഔബ ചെയ്ത് മുസ്ലിമായാലോ, അള്ളാഹുദും പുറത്തു കൊടുക്കും, അള്ളാഹുദും പുറത്തു കൊടുക്കും. അള്ളാഹു മുശ്രിക്കുകളോട് അവർക്ക് വാഗ്ദാനം ചെയ്തതാണ്, അഹ്ലി കിതാബിനോട് ഖുർആനിൽ അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ്, നിങ്ങൾ തൗബ ചെയ്താൽ, ശിർക്ക് നിങ്ങൾ ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു തരും. അഫല യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂന, ഖുർആനിൽ അള്ളാഹു ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം. ഇത് രണ്ടും പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു ചോദിച്ചത് അഫല യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂന. അവൻ അതിൽ നിന്ന്, ആ തെറ്റിൽ നിന്ന്, ആ തെറ്റവർ അവസാനിപ്പിച്ച് അതിൽ നിന്ന് തൗബ ചെയ്ത് അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നില്ലേ, മുസ്ലിമാകുന്നില്ലേ അവർ? അള്ളാഹു മുൻകഴിഞ്ഞ ശിർക്കും അള്ളാഹു പുറത്തു കൊടുക്കും. ഒരാൾ മുസ്ലിമായാൽ അയാളുടെ മുൻകഴിഞ്ഞ എല്ലാ തെറ്റുകളും അള്ളാഹു അതോടെ ഇസ്ലാമോടെ പുറത്തു കൊടുക്കും. അൽ ഇസ്ലാമു യഹ്ദിമു മാ കാന ഖബ്ല വൽ ഹിജ്റത്തു തഹ്ദിമു മാ കാന ഖബ്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഇസ്ലാം അതിന് മുമ്പുള്ളതിനെ, മുമ്പുള്ള പാപങ്ങളെ അള്ളാഹു ആ ഇസ്ലാം പൊളിച്ചു കളയും. ഹിജറയും അങ്ങനെ തന്നെയാണ്. ഒരാൾ ഹിജറ പോകേണ്ടി വന്നാൽ ഹിജറ അതിന് മുമ്പുള്ള പാപങ്ങളെ പൊളിച്ചു കളയും. എന്നാൽ ഇസ്ലാമായിരിക്കുമ്പോൾ, മുസ്ലിക്കായിരിക്കുമ്പോൾ, കാഫിറായിരിക്കുമ്പോൾ ഒരാൾ ചെയ്ത നന്മകളോ, എന്നിട്ട് അയാൾ മുസ്ലിമായാലോ? അതാണ് ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു വഅർദാ അവിടുന്ന് റിവായത്ത് ചെയ്ത സഹീഹുൽ ബുഖാരിയുടെ ഹദീസിലുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുന്ന് ചോദിക്കും, നബിയെ, ഞാൻ മുശ്രിക്കായിരുന്ന കാലത്ത് ഞാൻ ആളുകളെ മോചിപ്പിക്കാറുണ്ടായിരുന്നു, അവർക്ക് കൊടുക്കാറുണ്ടായിരുന്നു, നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു, എനിക്ക് അതിന്റെ പ്രതിഫലം കിട്ടുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ലംത അലാ മാ അസ്ലഫ്ത അലൈഹി മിനൽ ഖൈർ. അസ്ലംത അലാ മാ അസ്ലഫ്ത മിനൽ ഖൈർ. നീ എന്തൊക്കെ ഖൈർ മുമ്പ് ചെയ്തിട്ടുണ്ടോ ആ ഖൈറുമായിട്ടാണ് നീ മുസ്ലിം ആയിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. മുമ്പ് ചെയ്ത നന്മകൾ ഇസ്ലാമിലേക്ക് വരവ് വെക്കും, അതും കൂട്ടും, പക്ഷെ മുമ്പുള്ള തിന്മകളോ അല്ലാഹു മാറ്റിയാണ്. അത്രയും വിശാലമായ ഫദൽ തരുന്നവനാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു ദുൽ ഫദ്ലിൽ അസീം. നന്മകൾ തിന്മകളെ മായ്ച്ചു കളയുക, പക്ഷേ ചെറുപാപങ്ങളെയാണ് മായ്ച്ചു കളയുക. ഇല്ല ഇല്ല, തിന്മകൾ നന്മയെ മായ്ച്ചു കളയുകയില്ല, തിന്മകൾ നന്മയെ മായ്ച്ചു കളയുകയില്ല. അതിന്റെ ഭാരത്തിൽ നന്മയും തിന്മയും തൂക്കി നോക്കുകയാണ് ചെയ്യാം. ഒരാൾ കുറെ തിന്മ ഇടൂ, അതുകൊണ്ട് അയാളുടെ നന്മ ഒന്നും മാഞ്ഞു പോവുകയില്ല, ചിർക്കൊഴുകയാണ്. ചിർക്കെന്താണ്? എല്ലാ നന്മകളെയും ഒളിച്ചു കളയും. അതേസമയം നന്മകൾ തിന്മകളെ മായ്ച്ചു കളയും. അല്ലാഹു ഖുർആൻ പറഞ്ഞു, ഹസനാതി യുദ്ഹിബുന സയ്യിആത്ത്, നന്മകൾ തിന്മകളെ മായ്ച്ചു കളയും. ഇന്ന സയ്യിആത്ത് യുദ്ഹിബുന ഹസനാത്ത് എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. എന്നാൽ ഹസനാത്ത് യുദ്ഹിബുന സയ്യിആത്ത്, നന്മകൾ തിന്മകളെ മായ്ച്ചു കളയും, പക്ഷേ ചെറുപാപങ്ങളെയാണ് മായ്ച്ചു കളയുക. അല്ലാഹു തആല പറഞ്ഞു, സലവാത്തുൽ ഖംസ് റമദാൻ ഇല റമദാൻ വൽ ജുമുഅത്തു ഇല ജുമുഅ. ഒരു നമസ്കാരം അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ, ഒരു ജുമുഅ തൊട്ട് അടുത്ത ജുമുഅ വരെ, ഒരു റമദാൻ തൊട്ട് അടുത്ത റമദാൻ വരെ, ഇതൊക്കെ എന്ത് ചെയ്യും? അതിനിടയിലുള്ളത് മായ്ച്ചു കളയും. ഇത് ലിബത്തിൽ കഥയർ, വൻ പാപങ്ങൾ അവൻ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, വൻ പാപങ്ങൾ മായ്ക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് പ്രത്യേകം തൗബ തന്നെ ചെയ്യണം. അള്ളാഹുവിനോട് അത് എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് മാഫി വെക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹു പുറത്തു തരും. എന്നാൽ ചെറുപാപങ്ങൾ അള്ളാഹു ഈ വകയായിട്ടുള്ള ചെറിയ അമൽ കൊണ്ട് മായ്ച്ചു കളയും. പക്ഷെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചെറുപാപം ഏതാണ്, വൻപാപം ഏതാണ്, അത് മനസ്സിലാക്കുന്ന അടുത്ത് പല ആളുകൾക്കും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കബായറിന്റെ തുടക്കത്തിൽ കബായർ വൻപാപങ്ങൾ എന്താണ് എന്നതിന് ഒരു വിശദീകരണം പറയുന്നുണ്ട്. അത് അഹ്ലുൽ സുന്നത്തിന്റെ വിശദീകരണമാണ്. വൻപാപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ ഹദ്ദ് വെച്ചിട്ടുള്ള പാപങ്ങൾ, അതൊക്കെ വൻപാപങ്ങളാണ്. ദുനിയാവിൽ തന്നെ ശിക്ഷയുണ്ടെന്ന് പറഞ്ഞ പാപങ്ങൾ ഏതൊക്കെ? ഇപ്പോ ഒരാൾ മോഷണം നടത്തി, അയാളുടെ കൈവട്ടണല്ലോ, ദുനിയാവിൽ തന്നെ ഹദ്ദുണ്ട്, അത് വൻപാപമാണ്. അങ്ങനെ പറഞ്ഞ എല്ലാ പാപങ്ങളും വൻപാപങ്ങളാണ്. അല്ലെങ്കിൽ പരലോകത്ത് ശിക്ഷയുണ്ടെന്ന് പറഞ്ഞ പാപങ്ങൾ, അതൊക്കെ എന്താണ്? വൻപാപങ്ങളാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ അല്ലാഹുവിന്റെയോ വാക്കിനാൽ ശപിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഅന അല്ലാഹ് എന്ന് പറഞ്ഞു വന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ വൻപാപങ്ങളാണ്. ഇതാണ് വൻപാപങ്ങളുടെ പൊതുവെയുള്ള നിർവചനം. എന്നാൽ ഒരു അടിസ്ഥാന നിയമമാണ്, ലാ സഗീറത മഅ ഇസ്തിമ്റാർ വലാ കബീറത മഅ ഇസ്തിഗ്ഫാർ. ഒരു ചെറുപാപവുമില്ല തുടരെ തുടരെ ചെയ്താൽ. ചെറുപാപങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്താൽ അതെന്താവും? വൻപാപങ്ങളാവും. ഇന്നൽ ജിബാല മിനൽ ഹഫ, പർവ്വതങ്ങൾ ഉണ്ടാകുന്നത് ചെറിയ ചെറിയ കല്ലുകൾ കൊണ്ടാണ്. അതുപോലെ തന്നെയല്ല, വലാ കബീറത മഅ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ നടത്തിയാൽ ഒരു വൻപാപവുമില്ല. അതൊക്കെ പോയി. അത് ആ കായിക, അതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹു തആല അലം. അടുത്തത് അൽഖാമിസ അശറ, അഞ്ചാമത്തത് അൻ ഹാദിഹിൽ മസ്അല, ഈ വിഷയം. ഹാദിഹിൽ മസ്അല എന്ന് പറഞ്ഞാൽ ഈ വിഷയം, ലാ യഅരിഫുഹ, അതിനെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല അക്സറു സഹാബ, സഹാബത്തിൽ അധിക പേരും. അതായത് അല്ലാഹുവിൽ പങ്കുചേർക്കാത്ത ആളുകളെ അല്ലാഹു ഒരിക്കലും ശിക്ഷിക്കുകയില്ല. അല്ലാഹു ബാധ്യതയായി ഏറ്റിട്ടുണ്ട്, ബാധ്യതയായി അല്ലാഹു ഏറ്റിട്ടുണ്ട് എന്ന ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉണ്ടല്ലോ, അത് സഹാബത്തിൽ അധിക പേരും അറിഞ്ഞിരുന്നില്ല. എന്താണ് കാരണം? മുആദ് ബിൻ ജബലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടെന്ന് പറഞ്ഞു. അഫല ഉപശ്വരുന്നാസ്, ഞാൻ ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കട്ടെ, ലാ ഉപശ്വരും പയസ്തക്കിലു, അവർ ഇത്തിക്കാലം നടത്തിയേക്കാം എന്നതിനാൽ അത് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിപ്പോ പറയേണ്ടെന്ന് പറഞ്ഞു. അബൂ ഹുറൈറയുടെ റിവായത്ത് ഞാൻ പറഞ്ഞതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇതുപോലെ ജനങ്ങളോട് പറയട്ടും ചോദിച്ചു, പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പോകുമ്പോ ആരെ കണ്ടു? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഖത്താബ് പറഞ്ഞു, ദാഹും യഅമലു, അവർ അമലി ചെയ്തോട്ടെ, ഇതൊന്നും ഇപ്പൊ പറഞ്ഞു കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അബൂ ഹുറൈറ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവൻ നബി പറഞ്ഞു, ദാഹും യഅമലു, അത് ഉമർ പറഞ്ഞ പോലെ അവർ അമലി ചെയ്യട്ടെ പറഞ്ഞേക്കണം. അതും മീൻ മുവാഫഖാത്തി ഉമർ, ഉമറിന്റെ അഭിപ്രായത്തോട് ഹഖ് യോജിച്ചു വന്ന കാര്യങ്ങളിൽ പല കാര്യങ്ങളിൽ ഒന്നാകുന്നു അത്. അപ്പൊ ഇത് സഹാബത്തിൽ അധിക പേരും ഇത് അറിഞ്ഞിരുന്നില്ല ഈ കാര്യം. സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബലിനോട് ഇത് പറയണ്ടെന്ന് പറഞ്ഞതിനാൽ നമുക്ക് അടുത്തത് പതിനാറാമത്തത് ജവാസു കിസ്മാനുൽ ഇൽമി ലിൽ മസ്ലഹ. ജവാസു കിസ്മാനിൽ ഇൽമി, അവിടെ കസറ് മാറി ബമ്മായതാണ് എന്നാണ് തോന്നുന്നത്. ജവാസു കിസ്മാനിൽ ഇൽമി എന്നാണ് വേണ്ടത്. ജവാസു കിസ്മാനിൽ ഇൽമി ലിൽ മസ്ലഹത്തി എന്നാ, അതാണ് ശരി. അവിടെ ബമ്മാണ്, കിസ്മാനു എന്നാണ് കൊടുത്തിട്ടുള്ളത്, കസറാണ് വേണ്ടത്. ജവാസ് എന്താണ് ജവാസ്? ജായിസിന്റെ അർത്ഥം അനുവദനീയം, അനുവദനീയമാണ് എന്ന കാര്യം. ജവാസ് അനുവാദമുണ്ട് എന്ന കാര്യം. എന്തിന്? കിസ്മാനിൽ ഇൽമി, കഥമ എന്ന് പറഞ്ഞാൽ മറച്ചുവെക്കുക, മൂടി വെക്കുക എന്നാണ് അർത്ഥം. കഥമ എത്തുമോ ഇല്ലല്ലതീന എത്തുമോ എന്ന അൻസലനാമിൽ ബയ്യനാത്തുൽ ഹുദാ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞതല്ല, മറച്ചു വെക്കുക. എന്ത് മറച്ചു വെക്കൽ? അല്ല, ഇൽമി, അറിവ് മറച്ചു വെക്കൽ അനുവദനീയമാണ്. ലിൽ മസ്ലഹ, ഒരു മസ്ലഹത്ത് ഉണ്ടെങ്കിൽ എന്നതിന് ഇതിൽ തെളിവുണ്ട്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനാൽ, അള്ളാഹുവിന്റെ വാക്കിനാൽ ദമ്മ് ചെയ്ത ആക്ഷേപിച്ച കാര്യമാണ് ഇൽമ് ഉറച്ചു വെക്കുക എന്നുള്ളത്. ഞാനിപ്പോ ഒരു കാര്യം ഏറ്റവും നാം അവതരിപ്പിച്ച തെളിവുകളും തന്മാർഗവുമൊക്കെ വറച്ചു വെക്കുന്ന ആളുകൾ അവരല്ലാഹു ശപിച്ചു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഇൽമിനെ കുറിച്ച് ഒരാൾ, അറിവുള്ള ആൾ ചോദിക്കപ്പെട്ടിട്ട് അത് മറച്ചു വെച്ചാൽ അയാൾക്ക് ശിക്ഷയുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് വൻപാപത്തിൽപ്പെട്ടതാണ്, വൻപാപത്തിൽപ്പെട്ടതാണ്. എന്നാൽ ചില സമയങ്ങളിൽ ചില ഇൽമി അത് പറയാതിരുന്നാൽ ഒരു മസ്ലഹത്തുണ്ട്, ഒരു നല്ല കാര്യം അതുകൊണ്ട് നടക്കാനുണ്ട് എന്നത് വന്നാൽ അത് പറയാതിരിക്കാവുന്നതാണ്, പറയാതിരിക്കാം. അത് ഓരോ സന്ദർഭത്തിലാണ് വരിക. അത് ഇന്ന കാര്യങ്ങളൊക്കെ ഇന്ന സമയത്ത് പറയാതിരിക്കാൻ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ സാധിക്കില്ല. അത് ചില സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ചായിരിക്കും. നോക്കൂ നിങ്ങൾ, അതിൽ പെട്ട ഒരു ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ ഒരു സംഭവം. ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗല ഖൗമുകി, നിന്റെ ഖൗം അവർ ഇസ്ലാമിലേക്ക് വളരെ അടുത്താണ് വന്നിട്ടുള്ളത്, അവർ കുഫറിനോട് വളരെ അടുത്ത ആളുകളാണ് ഇപ്പൊ വന്നിട്ടുള്ളൂ. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഈ കഅബ ഞാൻ പൊളിക്കുകയും എന്നിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ചതുപോലെ അത് നിർമ്മിക്കുകയും ചെയ്യുമായിരുന്നു. എങ്ങനെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ചത്? ഇന്ന് കാണുന്ന ഹിജർ, അത് ഉള്ളിലായിരുന്നു. ഇന്നെവിടെയാണ് ഹിജർ കാണുന്നത്? പുറത്ത്. ഹജറല്ലാത്തതല്ല ഹിജർ. ഹിജർ ഇസ്മായിൽ എന്ന പ്രയോഗം തെറ്റാണ്, ഹിജർ എന്നാണ് അതിനെ പറയുന്നത്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര് അതിനോട് ചേർക്കുന്നത് ശരിയല്ല. അതിന്റെ അത് പറയേണ്ടത് എങ്ങനെയാണ്? ഹിജർ എന്നാണ്. ഹിജർ കഅബയുടെ ഉള്ളിലാണ് വേണ്ടത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാക്കിയത് അങ്ങനെയാണ്. പക്ഷേ ജാഹിലിയ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ആകുന്നതിന് മുമ്പ് തീപിടുത്തത്തിൽ കഅബ പൊളിഞ്ഞപ്പോ നശിച്ചപ്പോ മക്കയിലെ മുശ്രിക്കൾ അത് രണ്ടാമത് നിർമ്മിച്ച ചരിത്രം എല്ലാവർക്കും അറിയണ്ടത് മദ്രസയിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ആ സമയത്ത് ഈ മുശ്രിക്കുകൾ അവർ ഹലാലായ പൈസ കൊണ്ട് മാത്രം, നല്ല പൈസ കൊണ്ട് മാത്രം കഅബ ഉണ്ടാക്കാൻ അവർ തീരുമാനിച്ചു രണ്ടാമത് നിർമ്മിക്കാൻ. അപ്പൊ ആ പൈസ തികഞ്ഞില്ല, അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഹിജർ ഇസ്മായിലിനെ പുറത്താക്കിയിട്ട് നിർമ്മിച്ചു, പൈസ തികയാത്തത് കൊണ്ട്. അതുകൊണ്ടാണ് കഅബ തവാഫ് ചെയ്യുന്ന ആരെങ്കിലും ഹിജർ ഇസ്മായിലിന്റെ ഉള്ളിക്കൂടി തവാഫ് ചെയ്താൽ, ഹിജറിന്റെ ഉള്ളിക്കൂടി, ഹിജർ ഇസ്മായിൽ അല്ല, ഹിജറിന്റെ ഉള്ളിക്കൂടി തവാഫ് ചെയ്താൽ തവാഫ് ശരിയാവുകയില്ല. അതിന്റെ കൂടി കവർ ചെയ്തിട്ട് വേണം തവാഫ് ചെയ്യാൻ. അവിടെ ഈ സവാബ് ശരിയാകുകയില്ല, കാരണം അവൻ കാബ മുഴുവനായി സവാബ് ചെയ്തിട്ടില്ല. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിന്റെ ജനങ്ങൾ കുഫ്റെന്ന് നിന്റെ കൗമ് നബിയുടെ കൗമ തന്നെയാണത്, അത് ഭാര്യമാരോടുള്ള സംസാരത്തിൽ പെട്ട ഒരു സംസാരമാണ്. നിന്റെ കൗമ എന്ന് പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗമ തന്നെയാണ്. അവർ കുഫ്റിനോട് അടുത്ത ആളുകളല്ലായിരുന്നെങ്കിൽ ഞാൻ പൊളിച്ച് രണ്ടാമതും അതുപോലെ നിർമ്മിക്കുമായിരുന്നു. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഇൽമു മറച്ചു വെക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്താണ് കിതാബുൽ ഇൽമിൽ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഹദീസും മുആദിന്റെ ഹദീസും രണ്ടും ഈ ഭാഗത്താണ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണ് കാരണം? ആ മസലഹത്ത് നടപ്പിലാക്കിയാൽ അതിനേക്കാളും വലിയൊരു മഫ്സദത്ത് അവിടെ വന്നേക്കാം, ഒരു കുഴപ്പം വന്നേക്കാം. ഇസ്ലാമിൽ വളരെ അറിയപ്പെട്ട ഒരു ഖാഇദ എന്ന ഒരു അടിസ്ഥാനമാണ് ദഫ്ഉൽ മഫാസിദ് മുഖദ്ദമുൻ അലാ ജൽബിൽ മസാലിഹ്. ദഫ്ഉൽ മഫാസിദ് മുഖദ്ദമുൻ അലാ ജൽബിൽ മസാലിഹ്. മഫ്സദത്ത് കുഴപ്പം തടുക്കലാണ് നല്ലത് കൊണ്ടുവരുന്നതിനേക്കാളും മുൻഗണന കൊടുക്കേണ്ടത്. ഒരു നന്മ കൊണ്ടുവരുന്നതിനേക്കാളും മുൻഗണന കൊടുക്കേണ്ടത് എന്തിനാണ്? ഒരു തിന്മ തടയാനാണ്. കാരണം ഒരു തിന്മ ഒരു നന്മ കൊണ്ടുവന്നാൽ അതിനേക്കാളും വലിയൊരു ഷർറ് ഇവിടെ വരുമെന്ന് കണ്ടാൽ ആ നന്മ തൽക്കാലം പറയാതിരിക്കാം. അത് സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് അയൽമുള്ള ആളുകൾക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. ഒരു ദീനിൽ വിവരമില്ലാത്ത ചില ആളുകൾ വന്നിട്ട് അയ്പ്പ പറയരുത്, ഇതിപ്പ പറയരുത്, അയ്പ്പ പറയരുത് എന്ന് പറയുന്നതൊന്നും ശരിയല്ല. ഈ മസലഹത്തിന്റെ കാര്യം പറഞ്ഞു, അത് സന്ദർഭത്തിനും സാഹചര്യത്തിനനുസരിച്ച് അയൽമുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഇതെന്തല്ലോ വിചാരിച്ചിട്ട് ജനങ്ങളൊക്കെ ഒരു സിനിമയിൽ ആയിരിക്കുമ്പോൾ അത് ഷെയ്ഖ് അബ്ദുൽ മജീദിനോട് ഈ ഹദീസ് പറഞ്ഞപ്പോ ഷെയ്ഖിനോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, പല ബിദാത്തികളെയും പല തെറ്റുകളെയും എതിർക്കാതിരിക്കാൻ ചില ആളുകൾ ഈ കാര്യം തെളിവാക്കുന്നുണ്ട്, അത് പറ്റുമോ? അപ്പോ ഷെയ്ഖ് അബ്ദുൽ മജീദ് പറഞ്ഞു, ചില ആളുകൾ വിചാരിക്കും ഇത് തടയണ്ട, അവരെ മെല്ലെ 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 നന്നാക്കി കൊണ്ടുവരാം. പക്ഷേ നടന്നത് എന്താണ്? ഇവരെ വന പടക്കാക്കാണ് ചെയ്തത്. മനസ്സിലായോ? നന്നാക്കാൻ പോയ ആളെ ജനങ്ങൾ അവനവരതിജയിക്കാൻ ശ്രമിച്ചു, പക്ഷെ അവരവനെയാണ് അതിജയിച്ചിട്ടുള്ളത്. അതൊക്കെ ഇൽമിന്റെ കുറവ് കൊണ്ട് ഫഹ്മിന്റെ കുറവ് കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. അതൊക്കെ ഇൽമുള്ള ആളുകളാണ് ഏതാണ് എപ്പോൾ പറയേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് പറയേണ്ടത്. അതിനെ ദുരവ്യാഖ്യാനിക്കാൻ പാടില്ല. അപ്പൊ അല്ലാഹു തആല ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങൾ പറയും, ജനങ്ങൾ ഇത് മുഹമ്മദിന്റെ ബിന, ഇത് മുഹമ്മദിന്റെ കെട്ടിടം എന്ന് പറയും, അല്ലെങ്കിൽ കഅബയെ തൊട്ട് കളിച്ചു എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ കുഫ്റിലേക്ക് അവർ തിരിച്ചു പോകാതിരിക്കാൻ. എന്നാൽ നോക്കൂ നിങ്ങൾ, അതുപോലെ മറ്റൊരു കാരണം ഉണ്ടായിരുന്നു. പണ്ഡിതന്മാർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സമയത്ത് പൈസയും കുറവായിരുന്നു എന്നൊരു കാരണം കൂടി അതിൽ വന്നിട്ടുണ്ട്. അതിനുള്ള തെളിവ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് പിന്നീട് ഹിജാസിന്റെ ഭരണം കിട്ടിയപ്പോ മക്കയുടെയും മദീനയുടെയും ഫായിസിന്റെ ഒക്കെ ഭരണം പിന്നീട് അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന് കിട്ടിയിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന് ഈ ഭരണം കിട്ടിയപ്പോ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ സഹാബിയാണ്, സഹാബിയുടെ മകനുമാണ്. സുബൈറുൽ അവ്വാമിന്റെ മകനാണ്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി അസ്മാഇന്റെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. അവിടത്തേക്ക് മക്കയുടെ ഭരണം കിട്ടിയപ്പോ അവിടുന്ന് അസ്വദ് എന്നു പേരുള്ള താബിഉണ്ട്, അദ്ദേഹത്തോട് ചോദിച്ചു, ആയിഷ റളിയല്ലാഹു അൻഹ താങ്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അതിലൊരു കാര്യം പറഞ്ഞുതരും. അപ്പൊ ഈ കഅബയുടെ കാര്യം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇബ്നു സുബൈർ പറഞ്ഞു, റസൂല് പേടിച്ച രണ്ട് കാര്യവും ഞാനിപ്പോ പേടിക്കുന്നില്ല. ഒന്ന്, ജനങ്ങൾ കുഫ്റിലേക്ക് പോയി എനിക്ക് പേടില്ല, അതൊക്കെ മുസ്ലിങ്ങളൊക്കെ ഒരുപാട് കാലം കഴിഞ്ഞു. അതുപോലെ എന്റെ കയ്യിൽ ഇന്ന് പൈസയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇബ്നു സുബൈർ കഅബ വീണ്ടും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ചതുപോലെ നിർമ്മിക്കാൻ തീരുമാനിക്കും. അങ്ങനെ ഇബ്നു സുബൈർ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പൊളിക്കും. പൊളിച്ചിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ചതുപോലെ കഅബ നിർമ്മിക്കും. പക്ഷെ അതിനുശേഷം ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്നു പേരുള്ള വളരെ ക്രൂരനായ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അയാൾ മുസ്ലിമാണ്, ഗവർണറാണ്, വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ അബ്ദുൽ മലിക് ബിൻ മർവാന്റെ ഒക്കെ കാലത്തുള്ള ഗവർണറാണ് ഇറാഖിലെ. അയാൾ ഖലീഫയുടെ കൽപ്പന പ്രകാരം, ഖലീഫ വലീദ് ബിൻ അബ്ദുൽ മലിക്കാണോ അബ്ദുൽ മലിക് ബിൻ മർവാനാണോ ആ സമയത്ത് എനിക്ക് ഓർമ്മയില്ല, അത് നമ്മൾ ഇബ്നു കസീറിന്റെ തഫ്സീർ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സിൽ വളരെ വിശദീകരിച്ച് പറഞ്ഞൊരു കാര്യമാണ്. അങ്ങനെ ഖലീഫയുടെ കൽപ്പന പ്രകാരം ഖലീഫ വിചാരിച്ചത് ഇബ്നു സുബൈർ പറഞ്ഞത് തെറ്റാണെന്നാണ്. ഇബ്നു സുബൈറായിട്ട് ശത്രുതയുള്ള ആളാണ് അവർ, അന്നത്തെ ഖലീഫ. ഇബ്നു സുബൈറിനെ ഇവർ കീഴ്പ്പെടുത്തി. ഹജ്ജാജ് ബിൻ യൂസുഫും ഈ ഖലീഫയുടെ കൽപ്പന പ്രകാരം ഹജ്ജാജ് ബിൻ യൂസുഫ് അബ്ദുല്ലാഹി ബിൻ സുബൈറിനെ കീഴ്പ്പെടുത്തി. യുദ്ധത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. അങ്ങനെ അബ്ദുല്ലാഹി ബിൻ സുബൈർ പറഞ്ഞത് തെറ്റാണ്, കളവാണ് എന്ന് ഖലീഫ തെറ്റിദ്ധരിക്കും. തെറ്റിദ്ധരിച്ചിട്ട് ഹജ്ജാജിനോട് വീണ്ടും പഴയപടി നിർമ്മിക്കാൻ പറയും. ഹജ്ജാജ് എന്ത് ചെയ്യും? പിന്നെയും പൊളിക്കും. പൊളിച്ചിട്ട് ആര് നിയമിച്ചതുപോലെ നിർമ്മിക്കും? ജാഹിലിയത്തിലെ ആളുകൾ നിർമ്മിച്ചതുപോലെ തന്നെ നിർമ്മിക്കും. ഖലീഫ പിന്നീട് അത് തിരുത്തുന്നത് റിവായത്തായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം സാധീങ്ങളോട് പറയും, കണ്ടോ ഇബ്നു സുബൈർ എന്തൊക്കെ കളവാണ് പറയുന്നത്, ആയിഷ റളിയല്ലാഹുവിന്റെ പേരിൽ ഇങ്ങനെ പറഞ്ഞത്രേ, കഅബ പിന്നെ തെറ്റാണ്, ഹിജ്റ ഇസ്മായിൽ ഉള്ളിൽ, ഹിജ്റ ഉള്ളിലാണ് വേണ്ടത് എന്ന് പറഞ്ഞത്രേ. അത് ശരിയല്ല, ഞാൻ ഹജ്ജാജിനയച്ചത് വീണ്ടും പഴയപടിയാക്കി. അപ്പൊ താബഈ പറഞ്ഞു കൊടുക്കും, ഇബ്നു സുബൈർ പറഞ്ഞു ശരിയാണ്, ആയിഷ റളിയല്ലാഹുവിന്റെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം തൗബയിൽ തെറ്റാണ് പറ്റിപ്പോയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് നോക്കൂ നിങ്ങൾ, എന്നിട്ട് ഇന്ന് അതുപോലെയാണ് കഅബ ഉള്ളത്. ഇന്നതുപോലെയാണ് കഅബ. പിന്നെ ആരും എന്ത് ചെയ്തിട്ടില്ല, കഅബ തൊട്ടിട്ടില്ല. ചില ഖലീഫമാർ പിന്നീട് അത് വീണ്ടും പഴയ പോലെ റസൂലുള്ള പറഞ്ഞതുപോലെ ആക്കാൻ താല്പര്യപ്പെട്ടിരുന്നു. അതിൽപ്പെട്ട ആളാണ് മൻസൂർ. മൻസൂർ എന്ന പേരുള്ള അബ്ബാസി ഖലീഫ, അദ്ദേഹമാണ് ബഗ്ദാദ് സ്ഥാപിക്കുന്നത്. ബഗ്ദാദ് എന്ന പട്ടണം നിർമ്മിക്കുന്ന ആരാണ്? മൻസൂറാണ്. മൻസൂർ അദ്ദേഹം ഇമാം മാലിക്കിനോട്, ഇമാം മാലിക്കിന്റെ കാലത്ത് ജീവിച്ച ഖലീഫയാണ് മൻസൂർ, അബ്ബാസി ഖലീഫാണ്. അദ്ദേഹം ചോദിച്ചു, ഞാൻ കഅബ കൊണ്ട് റസൂലുള്ള പറഞ്ഞതുപോലെ നിർമ്മിച്ചോട്ടെ. അപ്പൊ വീണ്ടും ഹജ്ജാജ് പഴയപോലെ ആക്കിയിട്ടുണ്ടല്ലോ, ഇബ്നു സുബൈർ ചെയ്തതുപോലെ ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല പറയും, നിങ്ങൾ കഅബയെ ലാ തജഅലിൽ കഅബത മലഅബത ലിൽമുലൂക്, രാജാക്കന്മാർക്ക് കളിക്കാനുള്ളൊരു സാധനമാക്കി നിങ്ങൾ എന്താക്കരുത്, കഅബനാക്കരുത്, അങ്ങനത്തെ നിന്നോട്ടെ. ഇമാം മാലിക്കിന്റെ ആ വാക്ക് വളരെ ശരിയായ വീക്ഷണമാണ്. കാരണം എന്താ, നിങ്ങൾ നോക്കൂ, പിന്നെ എന്തുണ്ടാവും? അബ്ബാസ് ഖലീഫ വന്നിട്ട് നിർമ്മിക്കൂ. നേരത്തെ എന്താ സംഭവിച്ചത്? അബ്ദുല്ലാഹി ബിൻ സുബൈർ ചെയ്തപ്പോ ഇത് തിരിയാത്തൊരു ഖലീഫ വന്നു, എന്നിട്ട് എന്ത് ചെയ്തു? പൊളിച്ചിട്ട് പിന്നെയും പറയൂല. ഇതിപ്പോ വന്നിട്ടുള്ള ഇപ്പൊ ഇത് മനസ്സിലായ ഒരു ഖലീഫയാണ്, അദ്ദേഹം നേരെ നിർത്തി. കുറച്ച് കാലം കഴിഞ്ഞിട്ട് വേറെ പിന്നെയും ജാഹിലായ ഖലീഫ വരും, എന്ത് ചെയ്യും? അയാൾ കുളിക്കും. മാത്രമല്ല ചില ആളുകൾ പറയും, ഇത് ഇന്ന ഉണ്ടാക്കിയ കഅബ, ഇത് മറ്റേ രാജാവ് ഉണ്ടാക്കിയ കഅബ എന്ന് പറയുന്ന ഫിത്ന വരും. അതുകൊണ്ട് നിങ്ങൾ തൊടരുത്. തൊടാതിരുന്നാൽ എന്ത് സംഭവിക്കും? എല്ലാവർക്കും അത് തൊടാൻ ഒരു ഹൈബത്തുണ്ട്, ഒരു മഹാബത്തുണ്ടോ, ഏയ് കഅബ തൊട്ട് കളിക്കരുത്. അതുകൊണ്ടാണ് അത് ഇന്നും പിന്നെ രാജാക്കന്മാർ തൊട്ട് കളിക്കാത്തത്. അത് ഇമാം മാലിക്കിന്റെ വളരെ വ്യക്തമായ വീക്ഷണമാണ്. അതാണ് പറയുന്നത്. ആരാ പറയേണ്ടത്? വിലമാക്കളെ പറയുന്നത്. നമ്മളാണെങ്കിൽ എന്ത് പറയും? ചിലപ്പോ ആവശ്യമില്ല, അത് ശരിയെന്നല്ലേ, ഇബ്നു സുബൈർ പറഞ്ഞത് അങ്ങനെ തന്നെയല്ലേ, പൊളിക്കണ്ടേ, പഴയ പോലെ ആക്കണ്ടേ എന്ന് ചിലപ്പോ നമ്മൾ പറഞ്ഞേക്കും. കാരണം എന്താ, അതാണ് നമ്മുടെ പ്രശ്നം. നമ്മളൊക്കെ അയിനില്ലാത്ത ആളുകളാണ്. ഈ പറയുന്ന ഞാനും പലരും നോക്കൂ നിങ്ങൾ, അതാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല പറഞ്ഞത്, അത് നിങ്ങൾ രാജാക്കന്മാർക്ക് കളിക്കാനുള്ള ഒരു സംഗതി ആക്കല്ലേ എന്ന് പറഞ്ഞു കൊടുത്തു. ഇതുപോലെ ചില മസ്ലഹത്തിന് വേണ്ടി എന്ത് ചെയ്യാം? എൽം മറച്ചു വെക്കാം. വാക്ക് മറച്ചു വെക്കുന്നതിനുള്ള ഉദാഹരണമാണ് മുആദ് ഇബ്നു ജബലിന്റെ ഹദീസ്. പ്രവൃത്തി തന്നെ മറച്ചു വെക്കുന്നതിനുള്ള ഉദാഹരണമാണ് ഈ പറഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ്. പണ്ഡിതന്മാർ അങ്ങനെയാണ് അതിനെ വേർതിരിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു സംഭവം പല ആളുകളും ഉദ്ധരിക്കാറുണ്ട്. അദ്ദേഹം ചില ആളുകളുടെ സാർസാരികളോ അതല്ല മംഗോളികളോ അങ്ങനെയുള്ള ആളുകൾ അടുത്തുകൂടി നടന്നു പോകുമ്പോൾ അവരൊക്കെ കല്ലുപിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു, കൂട്ടിച്ചിട്ട് മസ്തായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അവരുടെ അടുത്തുകൂടെ കടന്നുപോയി, ഒന്നും മണ്ടിയില്ല. അപ്പൊ ഒരാൾ പറഞ്ഞത്രേ ഷെയ്ഖിനോട്, നിങ്ങൾ എന്താണ് ഒരു മുൻകറിലെ കണ്ടത്? ഒരു മുൻകർ കണ്ടാൽ എന്ത് ചെയ്യണം? കൈകൊണ്ട് തടുക്കണം, അല്ലെങ്കിൽ നാവുകൊണ്ട് തടുക്കണം, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് എന്താണ് നിങ്ങൾ തടയാനത്? ദേവസ്ഥാനം പറഞ്ഞു, ഇവരിപ്പോ കുടിച്ചിട്ട് കടന്നാൽ അവിടെ കിടക്കും. ഇവർ കുടിക്കാതിരുന്നാലോ? ഇവരുടെ സ്വഭാവം എന്താ? മുസ്ലിങ്ങളെ ദ്രോഹിക്കണം, ഇവർ പോയി ആക്രമിക്കും ആളുകളെ, ആളുകളെ തൊട്ടുകവരും, ആളുകളെ ദ്രോഹിക്കും. വലിയ മസ്ജിദത്താണ് ഉണ്ടാകാൻ പോകുന്നത്. മറ്റൊരവർക്ക് മാത്രം ബാധിക്കണം, മറ്റൊരു സമൂഹത്തിന് ഒന്നാകെ ബാധിക്കണം, അവിടെ കുടിച്ചു കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള നടന്നുണ്ടായിരിക്കും. ഇതുപോലെ നോക്കാം, നിങ്ങൾ ചില മൊത്തത്തിന് വേണ്ടി അയൽമ മറച്ചു വെക്കാൻ അനുവദനീയമ, എന്നാൽ അയൽമ മറച്ചു വെക്കുന്നതിന് അള്ളാഹു ശപിച്ചിട്ടുണ്ട്, റസൂലുള്ള ശിക്ഷയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറയാതിരിക്കുന്നതിനാണ്. അല്ലെങ്കിൽ ഒരു ആലിൽ അറിവുള്ള ഒരാൾ അറിവുള്ള വിഷയത്തെ കുറിച്ച് ചോദിക്കപ്പെട്ടിട്ട് അയാൾ പറയാതിരിക്കലാം. എന്നാൽ ചില പണ്ഡിതന്മാരോട് ചില ചോദ്യങ്ങൾ വരുന്നുണ്ട് ഈ വിഷയവുമായിട്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹ് അദ്ദേഹത്തോട്, അദ്ദേഹത്തിന്റെ കിതാബുൽ ഇൽം എന്ന പുസ്തകത്തിൽ കാണാം, അദ്ദേഹത്തോട് ചോദിച്ചു, ചില പണ്ഡിതന്മാരൊക്കെ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി പറയുന്നില്ലല്ലോ, അറിയണ്ടായിട്ടും. അതെന്തുകൊണ്ടാണ്? ചിലപ്പോ കാണാൻ പോകേണ്ടി വരും. കാരണം ചില ആളുകൾ വന്നിട്ട് ഓനറിയണ്ടാവും കാര്യം, എന്നാലും ചില ആളുകളെ പണിയണ്ടായിരിക്കും സർവേ അഭിപ്രായം എടുക്കരുത്. ഓരോ വിഷയത്തിൽ അയാളുടെ അഭിപ്രായം എന്താണ് അയാളെ മോനോട് ചോദിക്കും, എന്നിട്ട് മറ്റേ നിങ്ങളെ അഭിപ്രായം എന്താണ് ആ വിഷയത്തിൽ. മറ്റേയാളോട് ഞാൻ ചോദിച്ചതും കിട്ടിയതൊന്നും പറയില്ല, വിളിച്ചിങ്ങനെ ചെയ്യും. എന്നിട്ട് പറയാം ഇയാളെ അഭിപ്രായം അയാൾ പറഞ്ഞു. ഇവൻ പഠിക്കാൻ വേണ്ടിയല്ല, അറിയാൻ വേണ്ടിയല്ല, ഇത് ഇതെങ്ങനെ ആയിരിക്കും ചില ആളുകളുടെ ജോലി. അങ്ങനെ പല ആളുകളുണ്ട് ഇന്ന് പല മക്കളുടെ തെറ്റ് കണ്ടുപിടിക്കാൻ അവരെ അഭിപ്രായം നോക്കാൻ വേണ്ടി ചോദിക്കുന്ന ആളുകൾ. അങ്ങനെയാണെന്ന് തോന്നിയാൽ ചിലപ്പോ എന്ത് ചെയ്യാം? പറയാതിരിക്കാം, അവരെ അവരെ വഴിക്ക് വിടാം എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഇത് ഇങ്ങനൊരു കാര്യം ഉണ്ട് എന്നത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മുആദ് ഇബ്നു ജബലിനോട് പറയണ്ട എന്ന് പറഞ്ഞപ്പോ തൽക്കാലം, എന്നാൽ മുആദ് ഇബ്നു ജബൽ അവസാന കാലത്ത് അത് പറഞ്ഞു, മരണശൈലിയിൽ കിടക്കുകയാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് എപ്പോഴും ഒരിക്കലും പറയരുതെന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മുആദ് ഇബ്നു ജബൽ അവസാനം പറഞ്ഞത് തന്നെ എന്തിനാണ്? തഅസ്സുമൻ, ചില റിവായത്തുകൾ വന്നിട്ടുണ്ട് തഅസ്സുമൻ, തെറ്റ് കുറ്റം കിട്ടുമോ, എന്ന് മറച്ചു വെച്ച കുറ്റം കിട്ടുമോ എന്ന് പേടിച്ചിട്ടാണ്. നോക്കൂ, അപ്പൊ ചില സന്ദർഭത്തിൽ അത് മറച്ചു വെക്കാവുന്നതാണ്. അടുത്തത് അസാബി ആശറ ഇസ്തിഹ്ബാബു ബിഷാറത്തിൽ മുസ്ലിമി ബിമാ യസുറു. ഇസ്തിഹ്ബാബ് മുസ്തഹബാണ് എന്നത് കിട്ടും, അഥവാ പുണ്യകരമാണ് എന്ന് കിട്ടും. ബിഷാറത്തിൽ മുസ്ലിം, ഒരു മുസ്ലിമിനെ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുക. ബിമാ യസുറുഹു, ബിമാ യസുറുഹു, സറ എന്ന് പറഞ്ഞ സന്തോഷിപ്പിച്ചു, സുറ എന്ന് പറഞ്ഞ സന്തോഷിച്ചു, സുറ സന്തോഷിച്ചു, യുസറുന്നത സന്തോഷിക്കുന്നു, സററ സന്തോഷിപ്പിക്കുകയാണ്, സറ യസുറു സന്തോഷിപ്പിച്ചു സന്തോഷിപ്പിക്കുന്നു. ബിമ യസുറുഹു, ഒരു മുസ്ലിമിന് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം അവന് പറഞ്ഞു കൊടുക്കൽ എന്താണ്? മുസ്തഹബ്, ദുനിയാവിന്റെ കാര്യമായിട്ട്, ദീന്റെ കാര്യമായിട്ട്. ഒരാൾക്ക് ഒരു മുസ്ലിമായ ഒരാളെ അയാളുടെ മനസ്സിന് സന്തോഷം പകരൽ പോലും എന്താണ്? മുസ്തഹബ്. നോക്കൂ നിങ്ങൾ, അത് അയാൾക്ക് ചെയ്യുന്ന ചെറിയൊരു ഉപകാരമാണ്, മനസ്സിനൊരു കുളിർമ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമാണ്. നോക്കൂ നിങ്ങൾ, അബൂ സിനാൻ റഹിമഹുല്ലാ, അദ്ദേഹം തബഊസാബികളിൽപ്പെട്ട ആള്, ഐസ ഇബ്നു സിനാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ കുട്ടി സിനാൻ മരണപ്പെട്ട അദ്ദേഹം കബറടക്കി, കബറടച്ചിട്ട് അദ്ദേഹം കബറിലുള്ളത്, കബറിലായിരിക്കെ അദ്ദേഹത്തെ അബൂ ഫൽഹത്തുൽ ഖൗലാനി എന്ന ആണെന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹം തബഊസാബികളിൽപ്പെട്ട മറ്റൊരാള്, അദ്ദേഹം ഇങ്ങനെ കൈപിടിച്ചിട്ട് കബറിൽ നിന്ന് പുറത്തേക്ക് കയറ്റി, പുറത്തേക്ക് കയറ്റിട്ട് ചോദിക്കുകയാണ്, അഫല ഉബഷിറുക്ക്, ഞാൻ നിനക്കൊരു സന്തോഷ വാർത്ത അറിയിക്കാം. എന്നിട്ട് അദ്ദേഹം റിവായത്ത് ചെയ്യുകയാണ്, എന്നോട് ഇന്നാൾ പറഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തോട് അബൂ മുസ ഷാരി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ള പറഞ്ഞിരിക്കുന്നു, ഒരു മുസ്ലിമിന്റെ കുട്ടിയെ റൂഹ് പിടിച്ചാൽ അള്ളാഹു എന്ത് ചെയ്യും? മലക്കുൽ മൗത്തിന് ചോദിക്കും, നീ എന്റെ അബ്ദിന്റെ കരളിന്റെ കഷ്ണത്തെ, സമറത്ത ഫുആദി, അവന്റെ കൽബിന്റെ കനി, അത് നീ പിടിച്ചോ എന്ന് ചോദിക്കും. അപ്പൊ മലക്കുറും അതെ പിടിച്ചു. ഫമാദ ഖാല അബ്ദി, അപ്പോൾ എന്റെ അടിമ എന്താണ് പറഞ്ഞത്? അപ്പൊ മലക്ക് പറയും, ഹമീദക വസ്തർജ, അടിമ എന്ത് ചെയ്തു? നിന്നെ സ്തുതിച്ചു, അൽഹംദുലില്ലാ, വിഷമം എന്നാ പറയണല്ലോ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനാണ് ഹംദ്. വസ്തർജ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു പറയും, എങ്കിൽ ഇബ്നു ലഹു ബൈതൻ ഫിൽ ജന്ന വസമ്മൂഹു ബൈതൽ ഹംദ്, അവന് വേണ്ടി സ്വർഗത്തിൽ ഒരു വീട് പണിയും, അതിന് ബൈത്തുൽ ഹംദ്, ഹംദിന്റെ ഭവനം എന്ന് പേര് കൊടുക്കൂ എന്ന് മലക്കിനോട് ആര് പറയും? അള്ളാഹു പറയും. ഇത് നോക്കൂ നിങ്ങൾ, ഇദ്ദേഹം തബഉസാബികൾപ്പെട്ട മഹാനായ ഇദ്ദേഹം മറ്റൊരു തബഉസാബിയായ അബു സിന, അദ്ദേഹത്തെ അറിയിച്ചു കൊടുക്കാൻ. അദ്ദേഹത്തിന് കുട്ടി മരിച്ചിട്ട് കവറെടുത്തപ്പോ കവറിനിങ്ങനെ കൈപിടിച്ച് കയറ്റിട്ട് പറയണം, എനിക്കൊരു സന്തോഷം അറിയിച്ചാട്ടെ. നോക്കു നിങ്ങൾ, മുൻഗാമികൾ മനസ്സിലാക്കിയ കാര്യമാണ് താജിയ, അവരാശ്വസിപ്പിക്കുക, സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുക. അതിന്റെ വിപരീതമാണ് എന്ത്? വിഷമിപ്പിക്കാതിരിക്കാന്നുള്ളത്. മോശം വാർത്തകൾ ഇങ്ങനെ പോയി ആളുകൾ പറഞ്ഞ് ഒരു വിഷമമില്ലാത്ത ആളുകളെ കൂടി വിഷമിപ്പിക്കുക ശരിയല്ലാത്ത കാര്യമാണ്. ആളുകളെ വിഷമിപ്പിക്കാന്നുള്ളത് ശരിയല്ലാത്ത കാര്യം. മുസ്ലിമിനെ ശരീരം കൊണ്ട് മാത്രമല്ല നാവ് കൊണ്ടും വേദനിപ്പിക്കരുത്. അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിമാരാണ് മറ്റുള്ള മുസ്ലിങ്ങൾ അവന്റെ കൈയിന്റെയും നാവിന്റെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ മുസ്ലിം. കാരണം അള്ളാഹുവിനോടുള്ള നമ്മുടെ ബാധ്യത നമ്മൾ അവന്റെ ഖൗശീദല്ലാത്ത നമസ്കാരമല്ലാത്ത മറ്റുള്ള ബാധ്യതകൾ നമുക്ക് കുസൂർ പറ്റിയാൽ അബദ്ധം വെച്ച് അള്ളാഹു ചിലപ്പോൾ വിട്ടുവരും. അള്ളാഹു ചിലപ്പോ ഇസ്തിഗ്ഫാർ നടത്തിയാൽ അവൻ പുറത്തുവരും, ചിലപ്പോൾ ഇസ്തിഗ്ഫാർ നടത്താതെ അള്ളാഹു വിട്ടുവരും. ഇന്നല്ലാഹ യതജാവസു അൻ ഹഖീ വലാകിന്നൽ ഇബാദ് ലാ യതജാവസു അൻ ഹുഖൂഖിഹി. എന്നാൽ പടപ്പുകളോട് ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലോ, പടപ്പുകൾ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലോ അവരെ വിട്ടുതരില്ല. അവർ പരലോകത്ത് നമ്മുടെ സലാത്തും സിയാമും സദഖയും ഒക്കെ വാങ്ങിയിട്ടേ പോകുള്ളൂ. നമ്മുടെ മുഴുവൻ തീർന്നു പോയാൽ അവരുടെ തിന്മകൾ നമുക്ക് ചാർത്തി തന്നിട്ട് അവർ നമ്മളെ വിടുകയുള്ളൂ. അവസാനം അവൻ മുഫ്ലിസായി പാപ്പരായി നരകത്തിലേക്ക് ഒളിച്ചെറിയപ്പെടുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് അടിമകളുള്ള ഹക്ക് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ആർക്കും വലിയ ഉപകാരം ഒന്നും ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ദ്രോഹിക്കാതിരിക്കാതിരിക്കാം. നാവ് കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും അല്ലാഹു മുസ്തഅൻ. അതുകൊണ്ട് മുസ്ലിമിന് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് എന്താണ്? മുസ്തഹബാണ്. പുണ്യം കിട്ടുന്ന കാര്യമാണ്. നമുക്കറിയാം ഒരാൾ ഫോണോട് അത് പറഞ്ഞു എനിക്ക് സന്തോഷം ഉണ്ടാവും, സന്തോഷിപ്പിക്കരുത് പറഞ്ഞു. ഹറാമ് പറഞ്ഞിട്ട് സന്തോഷിപ്പിക്കരുത്. ചില ആളുകൾക്ക് ഹറാം കിട്ടിയാലും സന്തോഷമാവും. അങ്ങനത്തെ ആളുകളുണ്ട്. ഹറാമായ എന്തെങ്കിലും, അള്ളാഹു ഹറാമാക്കിയ എന്തെങ്കിലും സുഖങ്ങൾ, അള്ളാഹു ഹറാമാക്കിയ എന്തെങ്കിലും വാർത്തകൾ കിട്ടിയാലേ അവർക്ക് സന്തോഷം. അങ്ങനത്തെ ആളുകളെ സന്തോഷിപ്പിക്കാൻ നടക്കരുത്. സന്തോഷിപ്പിച്ചതിന് ശിക്ഷയാണ് ലഭിക്കുക. അസാമിൻ ആസറ 18-ാമത്തെ കാര്യം, അൽ ഖൗഫു മിനൽ ഇത്തികാലി അലാ ഫിഅതി റഹ്മത്തില്ലാഹ്. അൽ ഖൗഫ്, ഭയപ്പെടുക എന്ന കാര്യം. മിനൽ ഇത്തികാൽ, എന്താണ് ഇത്തികാൽ? കാര്യേൽപ്പിച്ച് കളയാൻ, ഭരമേൽപ്പിച്ച് കളയുക. എന്തിൽ? അലാ ഫിഅതി റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്തിൽ കാര്യമേൽപ്പിച്ച് അവൻ നന്മകൾ കുറക്കുക എന്നതിനോട് എന്ത് വേണം? പേടി വേണം. അള്ളാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് 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 അവസാനം അവൻ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് നിർഭയനാവരുത്. അത് കുഫ്റാണ്. അള്ളാഹുവിനോടുള്ള പ്രതീക്ഷ കൂടി 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 അവന്റെ ശിക്ഷയെക്കുറിച്ച് നിർഭയനാവുക, ശിക്ഷയെക്കുറിച്ച് പേടിയില്ലാതിരിക്കുക. അങ്ങനെ ആവുന്ന അവസ്ഥ എന്താണ്? കൂപ്പറാണ്. അതാണ് മുർജി ആക്കൾക്ക് പറ്റിയിട്ടുള്ളത്, എർജ ഇന്റെ ആളുകൾക്ക് പറ്റിയിട്ടുള്ളത്. നേരെ എതിർവശത്ത് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് പേടി കൂടി 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 അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശ വരിക, അതും കൂപ്പറാണ്. അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് പേടി വർദ്ധിച്ച് വർദ്ധിച്ച് അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശ വരിക, അത് കൂപ്പറാണ്. അതാണ് ആർക്ക് പറ്റിയത്? ഹവാരിജികൾക്ക് പറ്റിയത് ആണ്. ഖവാരിജികൾ, അവർ വഈദ് മാത്രം പഠിച്ചിട്ടുള്ള ആളുകളാണ്. മറ്റേ കൂട്ടരോ മുർജിയാക്കൾ വഈദ് മാത്രം പഠിച്ചിട്ടുള്ള ആളുകളാണ്. വഈദ് എന്താണ്? അള്ളാഹ് വാഗ്ദാനം, അള്ളാഹു അങ്ങനെ തരും, അള്ളാഹു കുറച്ച് തരും, അള്ളാഹു പ്രകൃതിയാക്കും, അങ്ങനെ തരും. ഇത് മാത്രം പഠിച്ചിട്ടുള്ള ആളുകളാണ് ആര്? മുർജിയാക്കൾ. ഖവാരിജികളോ ഇവരെന്ത് ചെയ്യൂല, ഒരാളെയും കുഫറും ചെറുക്കുമുള്ള ആളുകളെയും ഇവർ മുശരിക്കാക്കൂല, ഈമാൻ കൂടൂല. എനിക്കും ജിബ്രീലിനും ഒരേ ഈമാനാണ്, മനുഷ്യനും ജിബ്രി മലക്കുകൾക്കും ഒരേ ഈമാനാണ് എന്ന് പറയുന്ന ആളുകളാണ്. തക്ബീർ നടത്തേണ്ട ആളുകളെ തക്ബീർ നടത്തുക, കാഫറാണെന്ന് പറയുന്ന ആളുകളും കാഫറാണ്. അതാണ് ആര്? മുർജിയാത്ത്. കാരണം അവർക്ക് വാഗ്ദാനങ്ങൾ മാത്രമേ അവർക്ക് അറിയുള്ളൂ, അള്ളാഹുന്റെ വാഗ്ദാനങ്ങൾ. നേരെ നോക്ക് ഖവാരിജികൾ, അവർക്ക് അള്ളാഹുവിന്റെ വഈദ് മാത്രമേ അറിയുള്ളൂ, അല്ല വഈദ് താക്കീദുകൾ, അള്ളാഹുവിന്റെ ശിക്ഷ. അങ്ങനെ നമുക്ക് ഇങ്ങനെ ആക്കുന്നത് അള്ളാഹുവിന്റെ ശിക്ഷ. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യും? ശിർക്ക് ചെയ്യാത്ത ആളുകളെ വരെ മുശ്രിക്കാക്കി കളയും. കാഫിറാക്കി കളി, വൻപാപങ്ങൾ ചെയ്ത ആളുകളെ മുഷിക്കാൻ പറയാൻ പാടുണ്ടോ? ഒരു കുടിയൻ മുസ്ലിം ആണെങ്കിൽ കുടിച്ചതിന്റെ വില ഇസ്ലാം എന്ന് പുറത്തു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇസ്ലാം എന്ന് പുറത്തു എന്ന് പറയരുത്. അവനോട് പോയിട്ട് കുടിച്ചാല് ഇസ്ലാം എന്നൊന്നും പുറത്തു കേട്ടോ എന്നല്ല നമ്മൾ പറയേണ്ടത്, അത് വേറെ വിഷയമാണ്. ഹുക്കും അങ്ങനെ തന്നെയാണ്. അതേസമയം അവനോട് അവനെ തെറ്റ് കൂടുതൽ പ്രേരിപ്പിക്കുന്ന കാര്യമാണ് നമ്മൾ പറയേണ്ടത്, അല്ല. അള്ളാഹു അവനോട് അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. എന്നാൽ ശിക്ഷയെക്കുറിച്ച് മാത്രം വിചാരിച്ചവൻ നിരാശനായി ഇനി ഞാൻ നന്നാവൂല എന്ന് തോന്നിയാലോ, അല്ല, അള്ളാഹു പുറത്തു തരും, നീ അങ്ങനെ പോയത് എന്ന് പറഞ്ഞോ. അവർക്ക് ആവശ്യം പോലെയാണ്. അതൊക്കെ ജനങ്ങളുടെ സാഹചര്യം അനുസരിച്ചിട്ടാണ് ആളുകളോട് പറയേണ്ടത്. നോക്കൂ നിങ്ങൾ, ഇതാണ് ഖവാരിജുകളുടെ അവസ്ഥ. ഇതിൽ രണ്ടിനും മധ്യയാണ് അഹ്ലുൽ സുന്ന, ഇർജാഇനും അതുപോലെ ഖാരിജിയത്തിനും മധ്യേ അവിടെയാണ് അഹ്ലുൽ സുന്ന. അഹ്ലുൽ സുന്ന അവർക്ക് ഖൗഫും റജാവും ഒരുപോലെയായിരിക്കും. അള്ളാഹുവിനുള്ള ഭയവും അള്ളാഹുവിനുള്ള പ്രതീക്ഷയും ഒരുപോലെയായിരിക്കും. ഏതുപോലെ ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെ, ഒന്നിന് കോട്ടം വന്നാൽ പക്ഷിയുടെ പറക്കൽ സുഗമമാവില്ല. ചിറകറ്റു പോയാലോ അത് വീണ് ചത്തുവും. ഇത് അഹ്ലുൽ സുന്നത് രണ്ടിനും മധ്യയാണ്. അള്ളാഹുവിനുള്ള ഖൗഫുമുണ്ട്, പക്ഷെ ഖൗഫ് കൂടിക്കൂടി അവന്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശ വരില്ല. അതാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുന്റെ റഹ്മത്തിനെ കുറിച്ച് കുനൂത്തിന്റെ അവസാന വന്ന നിരാശ എന്നാണ് അർത്ഥം. മറ്റേ കുനൂത്ത് എന്താണ്? താ എന്നാൽ കുനൂത്ത്. നമ്മൾ കുനൂത്ത് ഓതുക എന്നുള്ള കാര്യം അതിൽപ്പെടും. അതുപോലെ അള്ളാഹുവിൽ കീഴ്പ്പെടുക എന്ന അർത്ഥത്തിൽ അതുപോലെ അള്ളാഹു നല്ല സ്ത്രീകളെ പറഞ്ഞില്ലേ? ഖാനിതാത്ത്. മറിയമിനെ കുറിച്ച് പറഞ്ഞല്ലോ, അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണ്. എന്നാൽ പറഞ്ഞാൽ എന്താ അർത്ഥം? നിരാശ. അള്ളാഹുവിന്റെ റഹ്മത്തെ കുറിച്ചുള്ള നിരാശ, അത് പാടില്ല. അതുപോലെ നോക്കൂ നിങ്ങൾ, അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, രാത്രി അവർ ഉറങ്ങിക്കിടക്കെ അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ വരും എന്നതിനെ കുറിച്ച് അവർ നിർഭയരാണോ? അൽ അംനു മിൻ മക്രില്ലാ, അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് നിർഭയത്വം, അത് കുഫ്ര. ഇസ്ലാമിന് പുറത്തു പോകും. പകൽ അവർ കളിച്ചുകൊണ്ടിരിക്കെ അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നതിനെ കുറിച്ച് അവർ നിർഭയരായിരിക്കുകയാണ്. നഷ്ടകാരികളായ ഒരു വിഭാഗമല്ലാതെ അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് നിർഭയരായിരിക്കുക, രണ്ടും വേണം. അതുകൊണ്ടാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, പാപം കൊടുക്കുന്നവൻ, തൗബ ചെയ്തിരിക്കുന്ന അതുപോലെ കഠിനമായി ശിക്ഷിക്കുന്നവൻ, രണ്ടും ഒരുപോലെ. എന്റെ അടിമകളെ വിവരം അറിയിക്കൂ നബിയെ, അന്നി അനൽ ഗഫൂർ റഹീം, ഞാനാകുന്നു ഗഫൂർ, പാപങ്ങളേറെ പൊറുക്കുന്നതാണ്, റഹീം. അടുത്ത എന്റെ ശിക്ഷ അത് തന്നെയാകുന്നു വേദനയേറെ ശിക്ഷ. ഇതും അവരെ അറിയിക്കുക. അവ രണ്ടും ഒരുപോലെ നമുക്ക് വേണം, രണ്ടും ഒരുപോലെയാണ് നമുക്ക് വേണ്ടത്. എന്നാൽ ഇതൊക്കെ നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ മനസ്സിലാക്കുക, ഇതൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മുടെ വിശ്വാസം വേണ്ടത്, കൽബിന് ഇങ്ങനെ തന്നെയാണ് വേണ്ടത്, ഹൗഫും റജാവും ഒരുപോലെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ അർശിനരികിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, ഇന്ന റഹ്മത്തി സബഖത്ത് ഖളബി, എന്റെ റഹ്മത്ത് എന്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കൽബിലാകട്ടെ ഇങ്ങനെയാണ് വേണ്ടതും, ഞാനീ പറഞ്ഞതുപോലെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വിശാലതയിൽ ഒരാൾ കാര്യമേൽപ്പിച്ച് കളയുക എന്നതിന് നമ്മൾ ഭയപ്പെടണം. അള്ള പുറത്തു തരും, അള്ള പുറത്തു തരും വിചാരിച്ചിട്ട് തെറ്റുകൾ ചെയ്യുന്നതിനെ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അവസാനം ആ തെറ്റുകൾ അതിനേക്കാളും വലുതിൽ, അതിനേക്കാളും വലുതിൽ അവസാനം കുഫ്റിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചേക്കും. പത്തൊമ്പത്, قول المسؤول عما لا يعلم الله ورسوله اعلم. قول المسؤول مسؤول ആണ് ചോദിക്കപ്പെട്ട ആൾ, സഅലയുടെ മഫ്ഊൽ ആണ് മസ്ഊൽ. ചോദിക്കപ്പെട്ട ആൾ പറയുക എന്ത് പറയാ, അമ്മലായ അലം, അയാൾക്ക് അറിയില്ലാത്ത കാര്യത്തെ കുറിച്ച്. ഒരാളോട് ഒരാൾക്ക് അറിയില്ലാത്ത കാര്യം ചോദിച്ചാൽ അയാൾക്ക് എന്ത് പറയാം, എന്തു പറയാം, അല്ലാഹു വറസൂലുഹു അഅലം, അള്ളാഹുവിനും അവന്റെ റസൂലിനുമാണ് നന്നായി അറിയുന്നത്. ഇതിന്റെ വിശദീകരണം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതായത് കൗനിയ ഒരു കാര്യത്തെ കുറിച്ച് ചോദിച്ചാൽ, പ്രാപഞ്ചികമായ ഒരു കാര്യം, എപ്പോ മഴ പെയ്യും, ഒരാളപ്പം മരിക്കും, ഒരാളപ്പം ജനിക്കും, കുട്ടി എന്തായിരിക്കും, ഇങ്ങനത്തെ കാര്യങ്ങൾ അത് അള്ളാഹുവിന് മാത്രം അറിയുള്ളതാണ്. അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് പറയരുത്, അള്ളാഹു റസൂലുഹു അഅലം എന്ന് പറയരുത്, അള്ളാഹു അഅലം എന്നേ പറയാവൂ. എന്നാൽ ദീനിയായ മസലകളിൽ ഇങ്ങനെ പറയാവുന്നതാണ്. എങ്ങനെ, അല്ലാഹു വറസൂലുഹു അഅലം എന്ന് പറയാവുന്നതാണ് ദീനിയായ ഒരു കാര്യം. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിവുണ്ടായിരുന്ന ആളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഷുറൂൻ, അയ്ഷുറൂൻ എന്ന് പറഞ്ഞാൽ എത്രാമത്തത, 20-ാമത്തത്. ജവാസു എന്താണ് ജവാസ്, നേരത്തെ വന്നതിന്റെ ജവാസ്, ആ അനുവദനീയം, അറക്കല്ലാഹു കേൾക്കും, അനുവദനീയമാണെന്ന കാര്യം. എന്താണ് അനുവദനീയം, തഖ്സീസി ബഅദി നാസി ബിൽ ഇൽമി ദൂന ബഅദി. തഖ്സീസ് എന്താണ് തഖ്സീസ്, ഖാസാക്കുക, ഖഫ യഖുസു തഖ്സീസ്, ഖാസാക്കുക, സ്പെഷ്യലാക്കുക ഒരാളെ, ഒരാളെ മാത്രമാക്കുക. തഖ്സീസ് ബഅദി നാസ്, ജനങ്ങളിൽ ചില ആളുകളെ മാത്രമാക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രം കൊടുക്കുക. എന്ത്, ബിലഇൽമി, അറിവ് കൊണ്ട്. എല്ലാ ആളുകളോടും പറയാതെ ചില ആളുകളോട് ചില ഇൽം കൂടുതൽ പറയാവുന്നതാണ്. ദൂന ബഅദിൻ, ദൂന എന്ന് പറഞ്ഞാൽ കൂടാതെ, ആരെ, ബഅദിൻ, ചിലരെ, ചിലർ കൂടാതെ ചിലർക്ക് കുറച്ച് കൂടുതൽ വിജ്ഞാനം പറഞ്ഞുകൊടുക്കാനുള്ളത് എന്താണ്, അനുവദനീയമാണ്. നോക്കൂ, നിങ്ങൾ പണ്ഡിതന്മാർ പറയാറുണ്ട്, ഹദീസ് ജിബ്രീൽ ഉണ്ടല്ലോ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽമുട്ടിനോട് കാൽമുട്ടുകൾ ചേർത്ത് വെച്ചു, കൈകൾ രണ്ടു തുറകളിൽ വെച്ചു, എന്നിട്ട് വളരെ ആ ഇരിപ്പെന്താണ്, പണ്ഡിതന്മാർ പറയാറുണ്ട് അത് വളരെ വിനയത്തിന്റെ ഒരു ഇരുത്തമാണ്. വലമാക്കളുടെ മുൻപിൽ നമ്മൾ പൊരിക്കാൻ നിൽക്കുമ്പോ, വലമാക്കളുടെ മുന്നിലാണ് മൂന്ന് വലമാക്കൾ വേണമെന്ന് വിചാരിച്ചാലേ, വലമാക്കളുടെ മുൻപിൽ പഠിക്കാൻ ഇരിക്കുമ്പോൾ അവര് ഇരുത്തത്തിൽ വരെ എന്ത് വേണം, ഒരു മര്യാദ വേണം. ബാക്കിയുള്ള ആളുകളുടെ മുന്നിരിക്കുന്നത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്, അൽമിന്റെ മജ്ലിസിലൊക്കെ നല്ല ആദബിന്റെ ഇരുത്തം തന്നെയാണ് വേണ്ടത്. പക്ഷെ വലമാക്കളാകുമ്പോ അവിടെ തെറ്റിച്ചാൽ അതിന് ഗൗരവം കൂടും. വലമാക്കൾ പറയുന്ന ശേഖ് ഫാലിഹാലി ശേഖ് ഹഫിളഹുല്ലാ, അദ്ദേഹം ആ ഹദീസിന്റെ തറഹിൽ അർബഅഉന നവവി, അതിന്റെ തറഹിൽ അദ്ദേഹം പറഞ്ഞു, ചില ആളുകൾ നല്ല റഹായിലൊക്കെ ആയിട്ട് ഇരിക്കുക, റഹ എന്ന് പറഞ്ഞ നല്ല സുഖത്തിലിരുന്നിട്ട് ഇങ്ങനെ പെരിത്തൊക്കെ ഇരുന്നിട്ട് ഇരുന്നാൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക്, പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് അയാളോടൊന്നും പറയാൻ തന്നെ തോന്നില്ല. അതേസമയം നല്ല താല്പര്യത്തിലിരിക്കുന്ന പഠിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, വലമാക്കൾ മറ്റുള്ളവർക്കൊന്നും പറഞ്ഞു കൊടുക്കാത്ത കുറച്ച് കൂടുതൽ വേണ്ടി പറഞ്ഞു കൊടുക്കും. അതെന്താണ്, അവരുടെ ഇഷ്ടത്തിന് അവർക്ക് കിട്ടുന്നതാണ്. അത് പണ്ഡിതന്മാരുടെ ചരിത്രത്തിൽ വളരെയധികം ഉള്ളതാണ്. അവര് എല്ലാരോടും ഒരുപോലെയല്ല പറഞ്ഞു കൊടുക്കുക, ചില ആളുകൾക്ക് കൂടുതൽ പറഞ്ഞു, എന്താണ് അവരുടെ താല്പര്യം, അവരുടെ ഇഷ്ടവും അവരെ അതുപോലൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ കൊടുക്കും. ഇങ്ങനെ ഇരുന്നിട്ട് എന്താ ചേച്ചേ അതിൽ നിങ്ങളെ അഭിപ്രായം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താവില്ല, ആളുകൾക്ക് പഠിപ്പിക്കുന്ന ആളുകൾക്ക് അവരോട് മടുപ്പ് തോന്നും, അവരോടൊരു വെറുപ്പ് തോന്നും. അതങ്ങനെയാണ്, അതെല്ലാവർക്കും അധ്യാപകരായ ആളുകൾക്കറിയാം. ഞാൻ ഇരിക്കുന്ന ചില കുട്ടികൾക്ക് അവർക്ക് ക്ലാസ് എടുക്കാൻ പോയാൽ ആകെ മടുത്തു പോകും, എന്തെങ്കിലും പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിപ്പോരാ. നല്ല ശ്രദ്ധിച്ച് കിട്ടുന്നൊക്കെ കോരി എടുക്കാൻ ഇരിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ ആളെപ്പോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ വാക്ക് ശ്രദ്ധിക്കുന്ന ആളുകളോട് പറയാൻ താല്പര്യം ഉണ്ടാവും, ശ്രദ്ധിക്കാത്ത ആളുകളോട് പറയാൻ തോന്നും ഇല്ലല്ലോ. അങ്ങനെ ചില വിലമാത്രം ചില ആളുകളെ അയൽമ കൊണ്ട് ഹാഫാക്കാറുണ്ട്, ചില ആളുകളുടെ സഹം അനുസരിച്ച് ഹാഫാക്കേണ്ടി വരും. അങ്ങനെ അയൽമ കൊണ്ട് സഹം കൂടിയ ആളുകളെ ചിലപ്പോൾ ഹാഫാക്കേണ്ടി വരും, നല്ല മനസ്സിലാക്കാൻ കൂടുതൽ ശേഷിയുള്ള ആളുകൾ. നോക്കൂ, നിങ്ങൾ ആയിഷ റളിയല്ലാഹുവിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം പറഞ്ഞു കൊടുത്തില്ലേ, കഅബയുടെ കാര്യം. ഇങ്ങനെ ചില ആളുകൾക്ക് കൂടുതൽ ചിലപ്പോ അവരുടെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളുകൾക്ക് കൂടുതൽ പറഞ്ഞെടുക്കേണ്ടി വരും. അത് പറഞ്ഞാൽ ശരിയാത്ത അല്ലെങ്കിൽ തെറ്റായി മനസ്സിലാക്കുമെന്ന് ചില ആളുകളെ പറ്റി തോന്നിയാൽ അവർക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കേണ്ടി വരും. അങ്ങനെ ചില സന്ദർഭങ്ങളിൽ ചില ആളുകളെ അയിമു കൊണ്ട് ഹാഫാക്കേണ്ടി വരും, അവർക്ക് പ്രത്യേകമാക്കേണ്ടി വരും. അൽഹാദിയ വലഐശുറൂൻ, എത്രാമത്തതാ? 21. തവാദുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലിറുകൂബിൽ ഹിമാരി മഅൽ ഇർദാഫി അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവാദു, വിനയം, റസൂലുള്ളാഹിന്റെ വിനയം നമുക്ക് ഈ ഹദീസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്താണ് നബിയുടെ വിനയം കാണിക്കുന്നത്? ലിറുകൂബിൽ ഹിമാർ, നബി എന്തിന് പുറത്ത് കയറി? രണ്ട് പുറത്ത് കയറി. ഞാൻ പറഞ്ഞു സൂറത്തുൽ ഖുർആനിലെ ആയത്ത് അല്ലാഹു പറഞ്ഞു ശബ്ദങ്ങളിൽ ഏറ്റവും മോശം ശബ്ദം കഴുതയുടെ ശബ്ദമാണ്. ആയത്തിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അറബികളിലെ വലിയ വലിയ കേമന്മാരും മുതലാളിമാരും എന്തിൽ കയറില്ല, കഴുതപ്പുറത്ത് കയറുമായിരുന്നില്ല അത്ര. അത് കുറച്ച് കുറച്ചിലായിട്ടാണ് അവർ കണ്ടിരുന്നത്. പക്ഷെ അല്ലാഹുവിന്റെ വസൂൽ അല്ലാഹു അതിൽ കയറി. നബിയുടെ വിനയമാണത്. റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അബ്ദായിട്ട്, ഒരു അബ്ദിനെ പോലെ, ഒരു അടിമയെ പോലെ, അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹയാത്ത് ഉണ്ടായിരുന്നത്. ലിറുകൂബിൽ ഹിമാർ, അവിടുന്ന് ഹിമാറിന്റെ പുറത്ത്, കഴുതയുടെ പുറത്ത് കയറി എന്നത് എന്താണ് കാണിക്കുന്നത്? റസൂലുള്ളാഹിന്റെ വിനയം, തവാദു. നമ്മൾ അങ്ങനെ ആയിരിക്കണം, തവാദു ഉള്ളവരായിരിക്കണം, വിനയമുള്ളവരായിരിക്കണം. വിനയം ഉണ്ടാകുന്ന പറഞ്ഞാൽ നല്ല വസ്ത്രം ധരിക്കാതിരിക്കുക, നല്ല ചെരുപ്പ് ധരിക്കാതിരിക്കുക, അങ്ങനെ ധരിച്ചുകൊണ്ട് ഒരാൾ അഹങ്കാരിയാണെന്ന് പറയാൻ പറ്റുകയില്ല. ധരിച്ചുകൊണ്ട് ഒരാൾ അങ്ങനെ അഹങ്കാരിയാണെന്ന് പറയാൻ പറ്റുകയില്ല. തവാദു ആദ്യം വേണ്ടത് അള്ളാഹുവിനോട്, അള്ളാഹുവിന്റെ കൽപ്പന, റസൂലുള്ളാഹിന്റെ കൽപ്പന കേട്ടാൽ അതിന് കീഴ്പ്പെടാനുള്ള തവാദുവാണ്. അതുപോലെ ജനങ്ങളോട് തവാദു കാണിക്കണം, വിനയം കാണിക്കണം. ആര് അള്ളാഹുവിന് വേണ്ടി വിനയം കാണിച്ചോ അവൻ അള്ളാഹു ഉയർത്താതിരിക്കുകയില്ല, ആർക്കും അവനെ താഴ്ത്താൻ കഴിക്കുകയില്ല. ആര് താഴ്ത്താൻ ശ്രമിച്ചാലും അള്ളാഹുവിന് ആണ്, അള്ളാഹുവാണ് ഉയർത്തേണ്ടത്, അള്ളാഹുവാണ് താഴ്ത്തണം. ആളുകൾക്ക് അവന് സാധിക്കുകയില്ല, അള്ളാഹുവിനെ സാധിക്കുകയുള്ളൂ. മാത്രമല്ല റസൂലുള്ളാഹ് അതിൽ ആളെ കൂട്ടുകയും ചെയ്തു. മാത് പറയുന്ന എന്താ ഹദീസിന്റെ തുടക്കത്തിൽ? കുന്തു റദീഫ നബി സല്ലല്ലാഹു അലൈഹി, അതാണ് ഇർദാ, ഒരാളെ റദീഫാക്കിയ. ഒരാളെ കൂടെ കയറ്റിയല്ലോ കഴുതപ്പുറത്ത് പോകുമ്പോ, ഏയ് എന്റെ കൂടെ ആരും അങ്ങനെ കയറാൻ പറ്റൂല എന്ന് പറഞ്ഞു, എന്റെ കൂടെ ഒരാൾക്ക് കയറാൻ പറ്റൂല എന്ന് പറഞ്ഞു, ഇല്ല അല്ലാഹു ഒരാളെ കൂടെ കയറ്റി. ഹജ്ജിന് പോകുന്ന വേളയിൽ നോക്ക് നിങ്ങൾ, ഫദ്ൽ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഹനത്തിൽ നബിന്റെ ഒപ്പുണ്ടായിരുന്നു ഫദ്ൽ ബിൻ അബ്ബാസ്, അതുപോലെ ഉസാമ റളിയല്ലാഹു അൻഹു, അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉസാമനെ കുറച്ച് കൂട്ടി, പിന്നെ ഫദ്ലിനെ കൂട്ടി റസൂലിന്റെ കൂടെ യാത്ര ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര ചെയ്തു, അതും എന്താണ്? റസൂലിന്റെ വിനയമാണ്. എന്റെ കൂടെ എന്റെ വാഹനത്തിൽ ഒരാൾ കയറാൻ പാടില്ല എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നബി കൂടെ കൂട്ടിയാണ് ചെയ്തിട്ടുള്ളത്, കൂടെ കൂട്ടിയാണ് ചെയ്തത്. സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് വന്നിറങ്ങുമ്പോ മദീനത്തിലുള്ള രണ്ട് കുട്ടികളെ ഒരാളെ തോളിൽ, ഒരാളെ ഈ തോളിൽ, ഒരാളെ കയ്യിൽ, അങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ എടുത്തിരുന്നു. ചെറിയ കുട്ടി അബു ഉമയ്യ, അനസ് ബിൻ മാലിക്കിന്റെ സഹോദരൻ, സഅദ് ബിൻ അബി വഖാസിന്റെ, അനസ് ബിൻ മാലിക്കിന്റെ സഹോദരൻ അബു ഉമയ്യ, ചെറിയ മോനം, അയാളുടെ കുരുവി ചത്തപ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ചോദിക്കുന്നത്. അപ്പൊ എന്താ എന്റെ കുരുവിക്ക് പറ്റിയത്? കുട്ടി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ അത് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ സഹാബിമാര് പറയുന്നു, റസൂലുള്ള ഞങ്ങളോട് കൂടിക്കലരാറുണ്ടായിരുന്നു, എത്രത്തോളം എന്റെ കൊച്ചനുജനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുവോളം, യാ അബാ ഉമയ്യ മാ ഫഅല നുഗൈർ, ആ ചെറിയ കുട്ടിയുടെ സങ്കടത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കുചേർന്നു. എത്ര വലിയ വ്യക്തിയാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു, എന്തൊക്കെ ശുഗറുണ്ട് നബിക്ക്, റസൂലുള്ളാഹിക്ക് എന്തൊക്കെ ജോലിയുണ്ട്, എന്തൊക്കെ ജോലിയുണ്ട്, അവിടുത്തെ ഭരണാധികാരിയാണ്, ഭാര്യമാരുണ്ട്, ഒരുപാട് 9 ഭാര്യമാരുണ്ട്. അതുപോലെ നബി അവിടുത്തെ ഖാദിയാണ്, അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ ദാവത്ത് പൂർത്തിയാക്കേണ്ട ആളാണ്. എന്നിട്ട് നോക്കൂ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയോട് ഒരു ഒരു നല്ലത് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരം കണ്ടെത്തി. സലവാത്തുല്ലാഹി വസലാമുഹു വബറകാതുഹു അലൈഹി. അസാനി അവൽ ഐശുറൂൻ, എത്രാമത്തതാ? 22. ജവാസുൽ ഇർദാഫി അല ദാബ്ബ, അതിൽ നിന്ന് ഒരു തെളിവ് കൂടി കിട്ടി. ജവാസ് എന്താണ് ജവാസ്? അനുവദനീയമാണ്. അൽ ഇർദാഫ് ഇർദാഫ് പറഞ്ഞു, കൂടെ കൂട്ടാം, ഒരു വദീഫിനെ കൂടെ കൂട്ടാം. അലദ്ദാബ്ബ എന്തിന്റെ പുറത്ത്? വാഹനത്തിന്റെ പുറത്ത്. വാഹനം എന്ന് പറഞ്ഞാൽ ഇവിടെ മൃഗം. പക്ഷെ അവിടെ ഒരു നിബന്ധന ഉണ്ട്, എന്താണ്? അതിന് ശേഷിയുള്ള ജന്തു ആയിരിക്കണം. ഒരു വൈഫായതിന്റെ പുറത്ത് എന്ത് ചെയ്യരുത്? ഒരാളെ കയറ്റാൻ പാടില്ല. അതിന് ശേഷി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒരാളെ കയറ്റാവുന്നതാണ്. അല്ലെങ്കിൽ അത് അതിനെ ദ്രോഹിക്കാനാണ്. അതിനെ ദ്രോഹിക്കാൻ പാടുണ്ടോ? പാടില്ല. ഇക്കുല്ലി കബ്ദിൻ റഹ്ബത്തിൻ അജ്റുൻ. പച്ചക്കറുള്ള ഏതിന് ഹയർ ചെയ്ത് കൊടുക്കുന്നത് എന്താണ്? പുണ്യകരമാണ്. ദ്രോഹിക്കുന്നത് കുറ്റകരവുമാണ്. ദ്രോഹിക്കാൻ പാടില്ലാത്ത ജന്തുക്കൾ, ചില ജന്തുക്കളെ കൊല്ലുക ഒന്ന് കളയാൻ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുണ്ട്. ചില ജന്തുക്കളെ കൊന്നു കളയാൻ, ചില ജന്തുക്കളെ കൊല്ലൽ പുണ്യകരമാക്കിയിട്ടുണ്ട്. അങ്ങനെ അതല്ലാത്ത സാധാരണ ജന്തുക്കൾ പൂച്ച അതിനെ ഉപദ്രവിക്കാൻ പാടില്ല. പാടില്ല. ഒരു സ്ത്രീ നരകത്തിലായത് അത് കാരണത്താലാണ്. നരകത്തിൽ പൂച്ച ഈ സ്ത്രീയുടെ മുഖത്തിങ്ങനെ മാന്തി പറിക്കുന്നതാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കാണിച്ചു കൊടുത്തത് എന്താ അവള് ചെയ്തത്? ദുനിയാവിലെ അതിന് കെട്ടിട്ടു. അതിന് കെട്ടുവിട്ടതുമില്ല, കെട്ടുവിട്ടാൽ അതിന് പോയി തിന്നാമായിരുന്നു. എന്നാൽ അതിന് ഭക്ഷണം കൊടുക്കുന്നില്ല, അതിന് ഭക്ഷണം കൊടുക്കുന്നില്ല. ഇത് രണ്ടും ചെയ്തില്ല. അതിന് കെട്ടിയതാണെങ്കിൽ അതിന് ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ അതിന് അയച്ചുകൂട. രണ്ടും ചെയ്യാത്തു. അപ്പൊ അങ്ങനത്തെ ജന്തുക്കളെ ദ്രോഹിക്കാൻ പാടില്ല. തെറ്റാ ഒന്ന് മലക്ക കൈമാനുക്കും എന്നതിന്റെ തഫ്സീർ ഉലമാക്കൾ അടിമകളെ മാത്രമല്ല, ആരെയും പറഞ്ഞു? ആ ആരെ പറഞ്ഞു? ജന്തുക്കളെ പറഞ്ഞു. നമ്മുടെ കീഴിലുള്ള വളർത്തു മൃഗങ്ങൾ അതിനെയും അവയെയും പറഞ്ഞു. അസാദിസ് അവൽ ഇസ്റൂൻ. അടുത്തത് 23-ാമത്തത് ഫദീലത്തു മുആദ് ഇബ്നു ജബലിൻ. ഫദീല എന്താണ്? ഫദീല ശ്രേഷ്ഠത. ആരുടെ ശ്രേഷ്ഠത? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഒരു ചോദ്യം ചോദിച്ചപ്പോ നാവ് കൊണ്ട് കുഫ അലൈക ഹാദ റസൂലുള്ള പറഞ്ഞല്ലേ, എനിക്ക് എല്ലാം ഒരുപാട് ഖൈറ് പറഞ്ഞിട്ട് നബി പറഞ്ഞു, അതൊക്കെ സൂക്ഷിക്കാൻ പറ്റിയൊരു കാര്യം ഞാൻ പറഞ്ഞെ, കുഫ അലൈക ഹാദ, ഈ നാവിനെ നീ പിടിച്ചു വെച്ചോളൂ, സൂക്ഷിച്ചോളൂ. അപ്പൊ മുആദ് ചോദിച്ചു, നമ്മൾ നമ്മുടെ നാവിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമോ? അപ്പൊ മുആദ് പറഞ്ഞു, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതൊരു പ്രയോഗമാണ്. അതായത് മുആദ് അത് ചോദിക്കാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലാണ്. ചില മക്കൾ പറയുന്നു റസൂൽ മുആദിനോട് അങ്ങനെ പറയാനുള്ള കാരണം, മുആദ് അത്ര ഇൽമുള്ള ആളാണ്, മുആദ് അത് ചോദിക്കരുത്, മുആദിനത് കറിഞ്ഞിരിക്കണം എന്നുള്ള അർത്ഥത്തിനാണ്. അതുപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആളുകളിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പഠിക്കുക, ഇസ്തഖ്രിഊ അൽ ഖുർആൻ. അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചാളുകളുടെ പേര്, 4-5 ആളുകളുടെ പേര് എണ്ണി പറഞ്ഞു, ഇവരിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പഠിക്കുക. ഉബൈ ഇബ്നു കഅബ് ഉണ്ടതിൽ, സാലിം ഉണ്ടതിൽ. ആ കൂട്ടത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പേര് ആരുടെ? ഒരാളാരാ? മുആദ് ഇബ്നു ജബൽ. മുആദ് ഇബ്നു ജബലിനെ നിങ്ങൾ ഖുർആൻ പഠിക്കുക, റസൂലുള്ളാഹിന്റെ കൂടെ കയറ്റി, അതന്നെ മതി ഫളായിട്ട്. റസൂലുള്ളാഹിന്റെ കൂടെ, നബിയുടെ കൂടെ സ്വഹബത്ത് കിട്ടി എന്നത് തന്നെ ധാരാളമാണ് ഫളായിട്ട്. അത് കൂടാതെ ശ്രേഷ്ഠനുമുണ്ട്. അറാബിഉൽ ഇശ്റൂൻ 24-ാമത്തത് ഏലമു ശഅ്നി ഹാദിഹിൽ മസ്അല. ഈ വിഷയത്തിന്റെ പ്രാധാന്യം, ഏത് വിഷയത്തിന്റെ? നമ്മുടെ ഈ അധ്യായത്തിൽ കഴിഞ്ഞ തൗഹീദിന്റെ വിഷയത്തിന്റെ പ്രാധാന്യം അവസാനിപ്പിക്കുകയാണ്. والله تعالى اعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى اله وصحبه اجمعين.